മനുഷ്യജന്മത്തിന്റെ പ്രാരംഭം മുതൽ തന്നെ ദൈവം മനുഷ്യനോട് ഒരുമിച്ച് കൂട്ടായ്മ ആഗ്രഹിച്ചിരുന്നു.
And when the nation of Israel began,
ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ആ രാഷ്ട്രം തുടക്കം ഇട്ടപ്പോൾ,
one of the first things God did was ask them to build a tabernacle for him.
ദൈവം ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെട്ട ആദ്യത്തെ കാര്യങ്ങളിൽ ഒന്ന് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കുക എന്ന്. പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിലെ ഒരു വചനം വായിക്കാം. 25 അധ്യായത്തിന്റെ 8 വാക്യം വായിക്കുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. സമാഗമന കൂടാരം എന്ന് പറയുന്നത് തന്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ദൈവത്തിന് വസിക്കുവാനായിട്ടുള്ള ഒരു ഇടമായി. സമാഗമന കൂടാരത്തെ കുറിച്ച് വളരെ വിശദമായ നിലയിൽ ബൈബിൾ ക്ലാസ്സിൽ എടുക്കുന്ന ധാരാളം ക്രിസ്തീയ സമൂഹങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളും വായിക്കുവാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ബൈബിൾ പഠനങ്ങളിലോ അതിനെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളിലോ അതിന്റെ സമാഗമന കൂടാരത്തിന്റെ വിശദാംശങ്ങൾ പറയാറുണ്ടെങ്കിലും ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, ദൈവ സാന്നിധ്യം, ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറഞ്ഞ് അധികം കേൾക്കാറില്ല. സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ദൈവത്തിന്റെ
സാന്നിധ്യമായിരുന്നു.
ഈ കൂടാരത്തിന് വേണ്ടി ദൈവം നൽകിയതായിരിക്കുന്ന മാതൃക അല്ലെങ്കിൽ അത് ഉണ്ടാക്കുവാൻ പറഞ്ഞ വിധം അവിടേക്ക് വരുന്നതായിരിക്കുന്ന ഇസ്രായേൽ ജനത ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ദർശിക്കാൻ കഴിയണം എന്നുള്ളതായിരുന്നു. അതിന്റെ മാതൃക പ്രധാനമല്ല എന്ന് അല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ തിരുനിവാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഇടത്തിന്റെ ദൈവ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട
വിഷയം. ഇവിടെ
പുറപ്പാട് പുസ്തകത്തിന്റെ ഏതാണ്ട് 10 സമാഗമന കൂടാരം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വളരെ വിശദമായിരിക്കുന്ന വിവരണങ്ങൾ കാണാൻ
കഴിയും.
ഒടുവിലത്തെ 2 അധ്യായങ്ങളിലേക്ക് നാം വരുമ്പോൾ
About 18 times it says Moses built this exactly as the Lord commanded him.
അവിടെ കുറഞ്ഞത് 18 പ്രാവശ്യമെങ്കിലും നാം ഈ വചനം ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായി വായിക്കുന്നു. എന്താണത്? ദൈവം കൽപ്പിച്ച അതേ വിധത്തിൽ തന്നെ മോശ അത് ചെയ്തു എന്ന്.
ഒരുപാട്
പുസ്തകം 40 അധ്യായത്തിന്റെ 32-33 വാക്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
മുപ്പത്തിരണ്ടാം
വാക്യത്തിന്റെ 2 ഭാഗത്ത് ഇങ്ങനെയാണ് കാണുന്നത്, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ
തന്നെ.
ഞാൻ പറഞ്ഞല്ലോ ഒടുവിലത്തെ അധ്യായങ്ങളിൽ ഏതാണ്ട് 18 പ്രാവശ്യം ഇതേ വാചകം ആവർത്തിക്കുന്നുണ്ട്. ആ 18 ഒടുവിലത്തെ 18 ആവർത്തനമാണ് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ
തന്നെ.
33 വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു.
And then verse 34, the glory of the Lord filled the tabernacle.
തുടർന്നുള്ള വചനം ശ്രദ്ധിക്കുക, എത്ര അനുഗ്രഹീതമായ കാര്യമാണ്, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി.
Supposing Moses had made some modifications to the plan.
ദൈവം നൽകിയതായിരിക്കുന്ന രൂപരേഖ പ്ലാൻ പദ്ധതിയിൽ അല്പം ചില മാറ്റങ്ങൾ മോശം വരുത്തിയിരുന്നു എന്ന് വിചാരിക്കുക.
You know, let's say, for example, it says in Exodus 27 and verse 13.
ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 27 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ കൂടാരത്തെ കുറിച്ച് ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് കിഴക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന്റെ വീതി 50 മുഴമായിരിക്കണം
എന്നാണ്.
അതേതാണ്ട് നമ്മുടെ മെട്രിക് അളവനുസരിച്ച് 25 മീറ്റർ നീളം വരും. മോശം ഇങ്ങനെ വിചാരിക്കുകയാണ് എന്ന് ചിന്തിക്കുക, ദൈവം പറഞ്ഞതൊരു ഏകദേശ അളവല്ലേ? അതിപ്പോ ഈ 50 മുഴമെന്ന് പറയുന്നത് ഒരു 49 മുഴമോ അല്ലെങ്കിൽ ഒരു 51 മുഴമായാൽ എന്താ തകരാറ്?
സപ്പോസിംഗ് എവ്രിതിങ് എൽസ് ഹി ഹാഡ് ഡൺ എക്സാക്ട്ലി എക്സെപ്റ്റ് ദിസ് വൺ തിങ്,
ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടാരത്തിന്റെ പണിയിൽ കൃത്യതയോടെ മോശം ചെയ്തിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം മാത്രം അല്പം ഭേദപ്പെടുത്തിയിരുന്നെങ്കിൽ, കൂടാരത്തിന്റെ പണി തീർന്നു കഴിഞ്ഞ് വെളിയിൽ നിന്ന് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്ത ഒരു കൂടാരം കാണാൻ കഴിയും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നാം ഒടുവിലത്തെ വചനത്തിൽ വായിച്ചതുപോലെ യഹോവയുടെ തേജസ് ഈ സമാഗമന കൂടാരത്തിന്റെ മേൽ വരികയില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്?
This is exactly why the glory of the Lord has departed from the church today.
ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഭയിൽ നിന്നും അവിടുത്തെ മഹത്വം അപ്രത്യക്ഷമായിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഈ പറഞ്ഞതാണ്.
A lot of things are according to scripture.
ഒട്ടനവധി കാര്യങ്ങളും തിരുവചന പ്രകാരം തന്നെയാണ്.
But where are the churches that will preach everything that Jesus and the apostles taught?
കർത്താവ് യേശുക്രിസ്തു അപ്പോസ്തലന്മാരും പഠിപ്പിച്ച അതേ നിലയിൽ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന നിഷ്കർഷയുള്ള പഠിപ്പിക്കുന്ന എത്ര ക്രിസ്തീയ സമൂഹങ്ങളുണ്ട്.
You know, many people take the Great Commission as what we read in Mark 16 verse 15 to go and preach the gospel in all the world.
പല ദൈവമക്കളും ക്രിസ്തീയ വിശ്വാസികളും കർത്താവിന്റെ ഏറ്റവും വലിയ കൽപ്പന എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്ന ആ കാര്യം മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ ഒടുവിൽ നാം കാണുന്നുണ്ട്. ആ കാര്യം വളരെ ഗൌരവമായിട്ട് എടുക്കുന്നുണ്ട്.
It's very important.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
But many people don't understand what the gospel is.
എന്നാൽ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു, സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നു, എന്താണ് സുവിശേഷം എന്നുള്ളത് പലരും മനസ്സിലാക്കിയിട്ടില്ല.
The gospel is that Jesus died to forgive your sin.
സുവിശേഷം എന്ന് പറയുന്നത് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്.
And he was buried and he rose again.
അവൻ അടക്കപ്പെട്ടു, മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റു.
So you can be justified.
അതുകൊണ്ട് പാപിയായിരിക്കുന്ന നിനക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയും. അതാണ് സുവിശേഷത്തിന്റെ പ്രധാന കാര്യം.
But like a coin or a currency note, there's something written on the other side also.
നാം ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഒരു നാണയമോ കറൻസി നോട്ടോ പോലെ അതിന് ഒരു വശം മാത്രമല്ല ഉള്ളത്, അതിനൊരു മറുഭാഗം കൂടെയുണ്ട്.
And the other side it is written.
ഈ നാണയത്തിന്റെ മറുവശത്ത് എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാമോ?
You also died with Christ.
ആ ഭാഗം നാം വായിച്ചാൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും, ക്രിസ്തു ക്രൂശിൽ മരിച്ചു, നിങ്ങളും അവനോടുകൂടെ മരിച്ചു.
You also were buried with him.
നിങ്ങളും യേശുക്രിസ്തുവിനോടെ അടക്കപ്പെട്ടു.
That's the meaning of water baptism.
ജലസ്നാനം, വിശ്വാസ സ്നാനത്തിന്റെ അർത്ഥം അതാണ്.
You also rose with him.
യേശു ഉയർത്തതുപോലെ അവനോട് മരിച്ചടക്കപ്പെട്ട നീയും ഉയർത്തപ്പെടുന്നു.
And you ascended with him.
അവനോട് കൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു.
And you are seated in the heavenly places today in Christ.
ഇന്ന് യേശു ക്രിസ്തു വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച ഓരോ ദൈവപൈതലും ദൈവപുത്രനായിരിക്കുന്ന യേശുവിനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്.
It's not my opinion, this is what it says in Ephesians chapter 1 and 2.
ഇതിന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായമല്ല, എഫേസ്യരിലെ രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ തിരുവചനം പറയുന്ന സത്യമാണ്.
And Romans 6.
റോമലേഖനം 6 അധ്യായം and ഇതേ കാര്യം വ്യക്തമാക്കുന്നുണ്ട്.
Because you are seated in heavenly places, your blessings are now heavenly, not earthly.
നിങ്ങൾ ക്രിസ്തുവിനോട് സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നവരായിരിക്കുന്നതിനാൽ നിങ്ങളുടെ അനുഗ്രഹം പ്രാഥമികമായി സ്വർഗീയമാണ്, ഭൗതികമല്ല.
Your mind must be now set on the things above, not on the things of earth.
അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലെ, നിന്റെ മനസ്സ് ലോകത്തിലുള്ള കാര്യങ്ങളിലല്ല, ഉയരത്തിലുള്ള കാര്യങ്ങളിലാണ് വെക്കേണ്ടത്.
And because you died and rose with Christ, just like sin has no power over Jesus, sin will have no power over you.
നിങ്ങൾ കർത്താവായ യേശുവിനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ യേശുവിന്റെ ജീവിതത്തിലെ പോലെ തന്നെ പാപത്തിന് ഇനിമേൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം, സ്വാധീനം ഉണ്ടായിരിക്കയില്ല.
There are millions around the world, hundreds of thousands in India and thousands in Kerala who can testify boldly the first side of the gospel. My sins are all forgiven.
കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും സുവിശേഷത്തിന്റെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആദ്യ ഭാഗം ധൈര്യത്തോടെ സാക്ഷിപ്പാൻ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അതെന്താണ്? യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, ഞാൻ അവൻ വിശ്വസിച്ചതിനാൽ എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു.
But among these hundreds of thousands,
എന്നാൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഈ സാക്ഷ്യം പറയുന്ന വിശ്വാസികളുടെ ഇടയിൽ,
in so many denominations,
വിവിധ ക്രിസ്തീയ സഭാവിഭാഗങ്ങളിൽ പെടുന്നവരാണ് ഇവരെല്ലാം.
How many do you find testifying to the second part of the gospel?
ഞാനിപ്പോൾ സൂചിപ്പിച്ച സുവിശേഷത്തിന്റെ മർമ്മപ്രധാനമായ രണ്ടാമത്തെ കാര്യം സാക്ഷിപ്പാൻ കഴിയുന്ന എത്ര
പേരുണ്ട്?
ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്, പാപത്തിന് എന്റെ മേൽ ഇപ്പോൾ കർത്തൃത്വം നടത്താൻ കഴിയുകയില്ല എന്ന് സാക്ഷ്യം പറയുന്ന എത്ര
പേരുണ്ട്?
അതിനർത്ഥം ഞാൻ പരീക്ഷിക്കപ്പെടുകയില്ല എന്നല്ല, യേശുവിനെ പോലെ ഞാൻ എല്ലാ ദിവസവും പരീക്ഷിക്കപ്പെടുന്നവനാണ്. എന്നാൽ എനിക്ക് നേരിടുന്ന സകല പാപത്തിന്റെ പരീക്ഷകളെയും അതിജീവിപ്പാൻ എന്നെ സഹായിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭ്യമാണ്.
You can testify the gospel has delivered me from complaining and grumbling.
പരാതിപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് സുവിശേഷം എന്നെ വിടുവിച്ചിട്ടുണ്ട് എന്ന് സാക്ഷ്യം പറയുവാൻ കഴിയുന്നവർ.
Delivered me from an unforgiving spirit.
ക്ഷമിക്കുവാൻ ബുദ്ധിമുട്ടുള്ള മനസ്സില്ലാത്ത ഒരു ആത്മാവിൽ നിന്നും ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നു എന്ന് സാക്ഷിപ്പാൻ
കഴിയും.
കോപത്തിൽ നിന്നും പണസ്നേഹത്തിൽ നിന്നും എന്റെ ഹൃദയത്തെ വിടുവിക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു സുവിശേഷത്തെ കുറിച്ച് അവർക്ക് പറയാൻ
കഴിയും.
നിങ്ങൾക്ക് എന്റെ മനസ്സ് തുറന്ന് കാണുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കാണുവാൻ കഴിയും എന്റെ മനസ്സ് സ്വർഗീയമായ ഉയരത്തിലുള്ള കാര്യങ്ങളിലാണ് വെച്ചിരിക്കുന്നതെന്ന് അങ്ങനെ സാക്ഷ്യം പറയുവാൻ കഴിയുന്നത്.
You know how many I think can testify to that?
ഈ നിലയിൽ സാക്ഷിപ്പാൻ കഴിയുന്ന എത്ര പേര് ക്രിസ്തീയ ലോകത്തിലുണ്ട്?
Like Joshua and Caleb, 2 out of 600,000 believers.
ദുഃഖത്തോടെ പറയട്ടെ, വിശ്വാസികളായി തീർന്നവർ, ദൈവജനമായിരുന്ന ഇസ്രയേലില് കനാനിലേക്ക് കടക്കുവാൻ കഴിയുമെന്ന് സാക്ഷ്യം പറഞ്ഞത് 600,000 പേര്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൽ 2 പേർ യോശുവയും കാലേബുമായിരുന്നല്ലോ. ആ ശതമാനമേ ഇന്നും ഈ സാക്ഷ്യം പറയുവാൻ കഴിയുന്നവരുള്ളൂ.
In those days, 10 spies came back to Moses and said, "We cannot enter Canaan."
കനാൻ ദേശം ഒറ്റ നോക്കുവാൻ യോശുവ അയച്ച 12 പേരിൽ 10 പേര് മടങ്ങി വന്ന് എല്ലാം കണ്ടിട്ട് അവർ പറഞ്ഞ സാക്ഷ്യം എന്താണെന്നറിയാമോ? നമുക്ക് ഒരു കാലത്തും കനാനെ കൈവശമാക്കുവാൻ കഴിയുകയില്ല.
The Lord had given them the gospel in Egypt, saying, "I will take you out of Egypt, I will enter and take you into Canaan." The same 2 sides of the gospel that I said earlier.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മിസ്രൈമിൽ വെച്ച് തന്നെ ഇസ്രയേൽ ജനത്തിന്റെ ദൈവം സുവിശേഷത്തിന്റെ 2 വശങ്ങളും നൽകിയിരുന്നു. ഞാൻ അടിമവീടായ മിസ്രൈമിൽ നിന്ന് ഫറവോന്റെ അധീനതയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവരും. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരും. ഇത് രണ്ടും അവർക്ക്
നൽകിയതാണ്.
ഞാനിപ്പോൾ പറഞ്ഞ നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ സുവിശേഷത്തിന്റെ 2 ഭാഗങ്ങളും ദൈവം അവർക്ക് വാഗ്ദത്തമായി
നൽകിയതാണ്.
ഏതാണ്ട് 600,000 വരുന്ന പുറപ്പെട്ട പുരുഷാരം ഈ നാണയത്തിന്റെ ആദ്യത്തെ വശം അവർക്ക് അനുഭവമായി. എന്നാൽ കനാൻ സ്വന്തമാക്കുക എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് പുറപ്പെട്ടവരിൽ പ്രവേശിച്ചവർ കേവലം 2 പേർ മാത്രമായിരുന്നു.
So people ask me sometimes, "Brother Zach, why don't you go around preaching the gospel?"
അതുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, സഹോദരാ, എന്തുകൊണ്ടാണ് ദൈവം നിനക്ക് ശുശ്രൂഷ തന്നിട്ടുണ്ടല്ലോ, നീ പോകുന്നിടത്തൊക്കെ എന്തുകൊണ്ടാണ് നീ സുവിശേഷം പ്രസംഗിക്കാത്തത്? ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ സുവിശേഷം തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ സുവിശേഷത്തിന്റെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന രണ്ടാം ഭാഗമാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ആരും തന്നെ പ്രസംഗിച്ച് കേൾക്കുന്നില്ല. അത് പറയാൻ ആവശ്യമില്ലേ?
If 10 people are speaking here and 9 people speak the first part, don't you think I should speak the second part?
10 പേർ ഇവിടെ ഈ മീറ്റിംഗിൽ സംസാരിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 9 പേരും സുവിശേഷത്തിന്റെ ഒന്നാം ഭാഗം മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ 10-ാമൻ രണ്ടാമത്തെ ഭാഗത്തെ കുറിച്ച് പറയേണ്ടതല്ലേ?
I believe I am going around the world preaching the gospel.
അതുകൊണ്ട് ഞാനും ലോകമെമ്പാടും പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. ഞാനും അവിടെ വചനം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം തന്നെയാണ്
പ്രസംഗിക്കുന്നത്.
എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുവാൻ നിങ്ങൾ സമയമെടുക്കുമെങ്കിൽ,
the word gospel is used there in relation to entering Canaan.
അവിടെ സുവിശേഷം, സദ്വർത്തമാനം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന അതാണല്ലോ സുവിശേഷം. അതെന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ജനത്തിനുള്ള സ്വസ്ഥത, കനാനിൽ പ്രവേശിക്കുന്നതാണ് യഥാർത്ഥ
സുവിശേഷം.
അതിന്റെ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
He's talking about chapter 3 verse 16 to 19 about entering in, not about those who perished in the wilderness.
ഇബ്രാഹിം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കനാനിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്ന ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് പറയുന്നത്.
Then he calls that the gospel, verse 2 of chapter 4, that they had the good news, but they did not profit them because they didn't believe they could enter Canaan.
തുടർന്ന് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്ന എന്താണ്? അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം, ഗോസ്പൽ, സുവിശേഷം കേട്ടവരാണ്. എന്നാൽ നമുക്കത് വിശ്വാസമായി പരിണമിച്ചില്ലെങ്കിൽ ഉപകാരമായി തീരുകയില്ല.
In English, it is the same word, gospel.
ഇംഗ്ലീഷില് ബൈബിളിന്റെ മൂലഭാഷയിലും അതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സുവിശേഷം. അവരെ പോലെ നാമും സുവിശേഷം കേട്ടവരാണ്.
What a fantastic work the devil has done in hiding this most important second part of the gospel from so many people.
ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സുവിശേഷത്തിന്റെ ഈ രണ്ടാമത്തെ ഭാഗം 10,000-ങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു വെക്കുന്നതിൽ പിശാച് എത്രയധികം വിജയിച്ചിരിക്കുന്നു.
No wonder the glory of God departs so quickly from many a church.
അനേക സഭകളിൽ നിന്നും ദൈവത്തിന്റെ മഹത്വം, തേജസ് വളരെ വേഗത്തിൽ അപ്രത്യക്ഷമായി എങ്കിൽ അതിൽ അത്ഭുതമില്ല.
In the tabernacle in the Old Testament, the brazen altar symbolized the cross of Calvary.
പഴയ നിയമകാലത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച സമാഗമന കൂടാരത്തിലെ ആ കഴുകുവാനുള്ളതായിരിക്കുന്ന പിച്ചള തൊട്ടി,
brazen altar,
അല്ലെങ്കിൽ യാഗപീഠം എന്ന് പറയുന്നത്, അവിടെ നാം
പ്രാകാരത്തിൽ
കാണുന്ന യാഗപീഠം എന്ന് പറയുന്നത് കാൽവരി ക്രൂശിനെ കാണിക്കുന്നതാണ്.
അവിടെ
യാഗപീഠം മാത്രമല്ല, അവിടെ കഴുകുവാനുള്ളതായിരിക്കുന്ന പിച്ചളകളുണ്ടാക്കിയതായിരിക്കുന്ന ഒരു വലിയ തൊട്ടി, ഒരു ടബ് പോലെയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ചിലര് സമാഗമന കൂടാരത്തിന്റെ പ്രവേശനത്തിങ്കിൽ തന്നെ കാണുന്ന ഈ രണ്ട് കാര്യങ്ങൾ, രണ്ടാമത്തെ കാര്യം ജലസ്നാനത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ കാൽവരി ക്രൂശ്, പാപമോചനം, ജലസ്നാനം, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ മിക്കവർക്കും
പ്രസംഗിക്കാനുള്ളൂ.
എന്നാൽ ചില സഭകൾ അതുകൊണ്ട് നിർത്തുന്നില്ല, അവരടുത്ത പടിയിലേക്ക് കടക്കും. വിശുദ്ധ സ്ഥലത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ
പറയും.
അവിടെ നാം എന്തൊക്കെയാണ് കാണുന്നത്? കാഴ്ചയപ്പത്തിന്റെ മേശ വിശുദ്ധ സ്ഥലത്തുണ്ട്, അത് ദൈവത്തിന്റെ ജീവനുള്ള അപ്പമായ വചനത്തെ കാണിക്കുന്നതാണ്.
And the lampstand with oil making the light burn, which is a picture of the baptism in the Holy Spirit.
വിശുദ്ധ സ്ഥലത്ത് വെളിച്ചം നൽകുവാനായി വെച്ചിരിക്കുന്ന എണ്ണ കൊണ്ട് കത്തുന്ന വിളക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ നിദാനമാണ്.
And the altar of incense ascending to God, which is a picture of praise and prayer and thanksgiving.
ദൈവത്തോടുള്ള നന്ദിയും സ്തുതിയും പ്രാർത്ഥനയും ഒക്കെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന ധൂപപീഠവും അവിടെയുണ്ട്, വിശുദ്ധ
സ്ഥലം.
ഒരു സഭയ്ക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ പഠിപ്പീരിൽ ഉള്ളപ്പോൾ, അനുഭവത്തിലാകുമ്പോൾ, അനേകർ വിചാരിച്ചു പോകുന്നത് ഇപ്പോൾ ആവശ്യമുള്ള സത്യങ്ങളെല്ലാം അനുഭവമായി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സമാഗമന കൂടാരത്തിന്റെ ഭാഗം വിട്ടുകളഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മൾ
ഓർക്കണം.
ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയായിരുന്നു സമാഗമന കൂടാരത്തിൽ? അതിവിശുദ്ധ
സ്ഥലത്താണ്.
ഒരു പുതിയ നിയമസഭയുടെ മുഖമുദ്ര അടയാളം എന്താണ്? അത് പ്രാകാരത്തിൽ കാണുന്നതായിരിക്കുന്ന യാഗപീഠമോ വിച്ചള തൊട്ടിയോ അല്ല.
It's not the lamp stand or the table of bread.
അത് കാഴ്ചയപ്പത്തിന്റെ മേശയോ അല്ലെങ്കിൽ ധൂപപീഠമോ അല്ലെങ്കിൽ വിളക്കോ അല്ല.
ഒന്ന് തിങ്
ഒരേ ഒരു കാര്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്, പക്ഷേ ഒരേ ഒരു കാര്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുവരുന്നത്.
They could have made a tabernacle exactly like the Israelites made it.
ഒരു പടൽത്തിൽ സമാഗമന കൂടാരത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന വിവരണങ്ങളുള്ള ഭാഗം ഫിലിസ്ത്യർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർക്കും കൃത്യമായിട്ട് ഒരു സമാഗമന കൂടാരം അതേ അളവിൽ ഉണ്ടാക്കുവാൻ
കഴിയും. Anybody can make a tabernacle today exactly like that.
ഇന്ന് തിരുവനന്തപുരത്തുള്ളതായിരിക്കുന്ന അളവുകളും വിവരണങ്ങളും കൊണ്ട് ആർക്കും അല്പം ബുദ്ധിമുട്ടിയാൽ സമാഗമന കൂടാരത്തിന്റെ അതേ നിലയിൽ മാതൃക ഉണ്ടാക്കുവാൻ വിഷമമില്ല.
But what is the one thing they will not be able to produce?
എന്നാൽ ഏത് വ്യക്തിയും എത്ര അധ്വാനിച്ചാലും ഉളവാക്കുവാൻ കഴിയാത്ത എന്താണ് സമാഗമന കൂടാരത്തിലുള്ളത്?
The Shekinah glory of God on top of that tabernacle. That nobody can produce.
ദൈവത്തിന്റെ ശെക്കൈനാ എഴുന്നള്ളി വരുന്ന ദൈവത്തിന്റെ മഹത്വം തേജസ് ഇതൊരു വ്യക്തിക്കും അനുകരിക്കുവാൻ ഉണ്ടാക്കുവാൻ കഴിയില്ല.
If that was not there, the whole tabernacle was useless.
ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന് കൂടാരത്തിൽ വസിക്കുന്നില്ലെന്ന് വരികിൽ ഈ അധ്വാനമെല്ലാം വെറുതെയാണ്. സമാഗമന കൂടാരം അർത്ഥശൂന്യമാണ്.
I have been in churches which emphasize the New Testament pattern and follow so many details.
പുതിയ നിയമ സഭയുടെ മാതൃക കൃത്യതയോടെ പഠിപ്പിക്കുകയും അനുകരിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പല സഭകളിലും ഞാൻ പോയിട്ടുണ്ട്.
They say the New Testament doesn't have pastors in churches, they have elders. I agree.
അവരെ പറയാറുണ്ട്, പുതിയ നിയമത്തിൽ നാം കാണുന്ന മാതൃക അനുസരിച്ച് ഒരു പ്രാദേശിക സഭയ്ക്ക് മാസ്റ്റർമാരല്ല ഉള്ളത്, അതൊരു ശുശ്രൂഷയാണ്. ആ സഭയെ നയിക്കുന്നത് മൂപ്പന്മാരാണ്. സമ്മതിച്ചു, ശരിയാണ്.
They break bread and they gather together and there's freedom for people to share. All that is correct.
അവർ അപ്പം നുറുക്കുന്നുണ്ട്, ഒരുമിച്ച് കൂടുന്നുണ്ട്, സഭയിലെ അംഗങ്ങൾക്ക് അന്യോന്യം സാക്ഷിക്കുവാൻ വചനം പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്.
What is missing?
എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോഴും എന്താണ് ഇല്ലാതിരിക്കുന്നത്?
You go to the meeting and you come back and you don't feel that you've met with Jesus.
നിങ്ങൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരു മീറ്റിംഗിനായിട്ട് പോകുന്നു, മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ഒരു അനുഭവം നിങ്ങൾക്കില്ല.
You've heard a lot of information.
ഒരുപാട് പുതിയ അറിവ് നിങ്ങൾക്ക് ഒരുപക്ഷെ ആ മീറ്റിംഗിൽ നിന്ന് ലഭിച്ചേക്കാം.
Broke bread in a very respectful way.
അവിടെ കർത്താവിന്റെ മേശ അപ്പം നുറുക്കുന്ന ശുശ്രൂഷ വളരെ ഭക്തിയാദരോടുകയാണ് നിർവഹിക്കപ്പെടുന്നത്.
But if Jesus was not there,
എന്നാൽ യേശുവിന്റെ സാന്നിധ്യം അവിടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ,
that's no better than going and taking a prasadam in some temple.
യേശുവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു പുതിയ നിയമ ക്രിസ്തീയ സഭ അവിടെ അപ്പം നുറുക്കുന്നതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ പോയി പ്രസാദം കൈക്കൊള്ളുന്ന
പോലെയാണ്.
അത് ഫിലിസ്തീൻ ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു സമാഗമന കൂടാരം പോലെ ഇരിക്കും. അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരു കാര്യം ഒഴിച്ച്, ദൈവത്തിന്റെ സാന്നിധ്യം തേജസ്.
Many people have asked me, can you show me a verse which tells me what is the mark of the New Testament church?
പുതിയ നിയമസഭയുടെ അടയാളം ലക്ഷണം എന്താണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, പുതിയ നിയമത്തിൽ നിന്ന് അങ്ങനെ ഒരു വചനം കാണിക്കാമോ? ഒന്ന് വരുന്ന 14 അധ്യായത്തിലെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക.
23rd
വാക്യം
talking about the whole church assembling together for a meeting.
ഒരു പ്രാദേശിക സഭ കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിക്കാൻ വചനം കേൾക്കാൻ കൂടി വരുന്ന ഒരു മീറ്റിംഗിനെ കുറിച്ചാണ്
പറയുന്നത്.
അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് വരമില്ലാത്ത ഒരാൾ പറയുകയില്ലയോ?
I'm not against speaking in tongues. I've spoken in tongues for 32 years and it's been a tremendous blessing in my life.
ഞാൻ അന്യഭാഷയ്ക്കെതിരല്ല. കഴിഞ്ഞ 32 വർഷമായി അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതൊരു ദൈവിക അനുഗ്രഹം തന്നെയാണ്.
But if I allow everybody to speak in tongues in a meeting in our church, people will come and say we are mad.
എന്നാൽ സഭയുടെ ഒരു കൂടിവരവിൽ എല്ലാവരും അന്യഭാഷയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ സംസാരിക്കാൻ അനുവദിച്ചാൽ അവിടെ അതിഥികളായി വരുന്ന, കേൾക്കാൻ കാണാൻ വരുന്നവരെ നമുക്ക് ഭ്രാന്താണെന്ന്
പറയും.
ഞാൻ സഹോദരങ്ങളോട് പറയാറുള്ളത്, നിങ്ങൾ ഈ മീറ്റിംഗ് 10 മണിക്കാണെങ്കിൽ അവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ ദൈവസന്നിധി സമയം ചെലവഴിക്കുക, അന്യഭാഷയിൽ ആവോളം സംസാരിച്ച് ആത്മീയ ഉത്സാഹം പ്രാപിച്ചു വരിക.
don't come here to try and show off some particular
thing. ee meetingil ningalkkullathayirikkunna varam ee pratheeka siddhi mattullavarude munpil pradarshippikkanayittu ningal varerathu adanu njan parayarullathu.
But the word of God is preached there, you all prophesy, verse 24.
24th vaakyathil nammal kaanunnathu ellavarum pravachikkunnuvengilo,
that is the most important thing.
പ്രവചനത്തിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ വചനം അവിടെ
സംസാരിക്കപ്പെടുന്നു.
എന്നാൽ ദൈവവചനമാണ് വളരെ കൃത്യതയോടെ പറഞ്ഞാലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അല്ലാതെ സംസാരിച്ചാൽ അത്
പ്രവചനമാകുകയില്ല.
അങ്ങനെയാണെങ്കിൽ ആ വചന ശുശ്രൂഷ എന്ന് പറയുന്നതും മറ്റൊരു ഫെലിസ്തീനുണ്ടാക്കിയ സമാഗമന കൂടാരം
പോലെയായിരിക്കും.
അവിടെ കേട്ട പ്രസംഗം ദൈവത്തിന്റെ വചനത്തോട് കൃതകൃത്യമായി നീതി
പുലർത്തുന്നതായിരുന്നു.
തെറ്റായിരിക്കുന്ന ഒരു ഉപദേശം അവിടെ പ്രസംഗിക്കുന്നില്ല. ഉണ്ടാക്കിയതായിരിക്കുന്ന സമാഗമന കൂടാരവും കിഴക്ക് ഭാഗത്ത് കൃത്യമായി 50 മുഴം നീളമുള്ളതായിരുന്നു. യാഗപീഠം ദൈവം പറഞ്ഞ അതേ അളവിലും അതേ വസ്തുക്കൾ കൊണ്ടും ഉണ്ടാക്കിയതാണ്. എന്നാൽ യേശുവിന്റെ ദിവ്യ സാന്നിധ്യം മാത്രമാണ് അവിടെ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവവചനം സംസാരിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത 25th വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക.
People were sitting there discover sin which was hidden in their heart.
കേൾക്കുവാനായിട്ട് കടന്നു വന്നവരുടെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നതായിരിക്കുന്ന പാപം അവർക്ക് ബോധ്യമാകുന്നു. പാപബോധമുണ്ടാകുന്നു.
The secret selfishness and the secret pride becomes manifest.
അവന്റെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ, രഹസ്യമായി വെച്ചിരുന്നതായിരിക്കുന്ന പാപങ്ങൾ, നിഗളം, ധനസ്നേഹം, ഈ കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്നു.
They discover in the meeting that, oh, I am a lover of money.
ആ മീറ്റിംഗിന്റെ ഫലമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തി കണ്ടെത്തുന്നു, അയ്യോ, ഞാൻ പണസ്നേഹിയായിരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ, ഞാൻ തികഞ്ഞ സ്വാർത്ഥനായിരിക്കുന്ന ഒരു
സ്ത്രീയാണ്,
ഞാൻ കർത്താവിനെ മുഴുവൻ ഹൃദയത്തോടും കൂടി സ്നേഹിക്കുന്ന ഒരു ക്രിസ്ത്യാനി അല്ലല്ലോ. മീറ്റിംഗിന് വരുന്നതിന് മുൻപേ മിക്കവരും വിചാരിച്ചു അവർ തികഞ്ഞ ആത്മീകരാണെന്ന്. പുസ്തകത്തിൽ 6th തുടക്കത്തിൽ നാം കാണുന്നുണ്ട് ദൈവത്തിന്റെ മഹത്വം കാണുന്ന നിമിഷം വരെ യെശയ്യാവ് താൻ എത്ര വിശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചതായി.
യു കൻ ലിസൺ ടു ദ മോസ്റ്റ് എക്സാക്ട് ടീച്ചിംഗ് ഓഫ് ഡോക്ട്രിൻ ആൻഡ് ഇമാജിൻ ദാറ്റ് യു ആർ വെരി സ്പിരിച്വൽ.
വളരെ കൃത്യമായിരിക്കുന്ന ദൈവത്തിന്റെ ഉപദേശ സത്യങ്ങൾ നിങ്ങൾക്കൊരു മീറ്റിംഗിൽ ശ്രദ്ധിക്കുകയും നിങ്ങൾ തികഞ്ഞ ആത്മീയരാണെന്നുള്ള അബദ്ധ ധാരണയിൽ നിങ്ങൾക്ക് തുടരുകയും ചെയ്യാം.
When you meet with Jesus,
എന്നാൽ യേശുമായിട്ട് നിങ്ങൾ സന്ധിക്കുമ്പോൾ,
see the glory of the Lord,
കർത്താവിന്റെ മഹത്വം നിങ്ങൾ ദർശിക്കുമ്പോൾ,
you will put your hand on your mouth like Job and say, oh God, I repent.
നിങ്ങൾ യോബിനെ പോലെ നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ വായ് പൊത്തിയിട്ട് നിങ്ങൾ പറയും, കർത്താവേ, ഞാൻ അനുതപിക്കുന്നു, എന്റെ അവസ്ഥ ഞാൻ.
You will say like Peter, Lord, I'm a simple man.
പത്രോസിനെ പോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ബോധ്യത്തിൽ നിങ്ങൾ പറയും, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്.
It says this man who hears that, verse 25, secrets of his heart are disclosed, he falls on his face, worships God and says, God is certainly among you.
25th vakyam thodunna endanu parayunnathu, parishuddhaatmaavinte abhishekathilulla pravadana shrooshayude phalamayi avante hrudaya rahasyangal velippettu varuka mathramalla avan devathe namaskarikkum aaradhikkum kavunu veedum mathramalla devathinte saanidhyam ningalude idayil undennu avan ettu parayum.
This is not a person who comes there to support the church. It says in verse 24, he's an unbeliever and a man who does not believe in the gifts of the Holy Spirit.
സഭയിലെ അംഗത്വമുള്ള സഭയെ താങ്ങി നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആത്മവരമില്ലാത്തവൻ, അവിശ്വാസിയായിരിക്കുന്ന ഒരാള്, അങ്ങനെ ഒരാള് സഭയുടെ മീറ്റിംഗിൽ ഈ അനുഭവത്തിലേക്ക് വരുന്നതാണ് ദൈവസഭയുടെ മുഖമുഖം.
He's not someone who can be brainwashed by just giving him right doctrines.
കൃത്യമായിരിക്കുന്ന ഉപദേശങ്ങൾ നൽകി അവനെ കബളിപ്പിക്കാൻ കഴിയുകയില്ല.
He comes there and he feels he meets with Jesus.
ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മീറ്റിംഗിൽ കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായ അനുഭവമാണ് അവന് ലഭിക്കുന്നത്.
Every Christian church uses the phrase, Lord, where 2 or 3 are gathered together, you are here, we thank you are here.
നമുക്കെല്ലാം പരിചയമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്, മിക്ക ക്രിസ്തീയ സമൂഹങ്ങളിലും 2 or 3 പേര് അല്ലെങ്കിൽ ഒരുമിച്ച് ചിലർ പ്രാർത്ഥിക്കാൻ കൂടുമ്പോൾ അവർ പറയും, കർത്താവേ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ 2 or 3 പേര് നിന്റെ നാമത്തില് എവിടെ കൂടിയാലും അവരുടെ നടുവിൽ നീ ഉണ്ടെന്ന്.
I have been in thousands of meetings where they claim that verse.
ഈ വചനം അവകാശപ്പെടുകയും അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് മീറ്റിംഗുകളിൽ ഞാൻ പോയിട്ടുണ്ട്.
Maybe in 5 or 10 of those meetings the Lord was actually there.
എന്നാൽ ഈ ആയിരക്കണക്കിന് മീറ്റിംഗുകളിൽ ഏതാണ്ട് ഒരു 5 or 10 മീറ്റിംഗുകളിൽ മാത്രമാണ് ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ
കഴിഞ്ഞിട്ടുള്ളത്.
മറ്റുള്ളവരെല്ലാം ആത്മാർത്ഥയോടെ ആയിരിക്കാം, പക്ഷേ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് അവരങ്ങ് ചിന്തിച്ചു പോവുകയാണ്.
The Lord won't come into a place where a man stands up to speak who's got sin in his heart.
ഹൃദയത്തിൽ പാപം ഒളിച്ചു വെച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു സമൂഹത്തിൽ കർത്താവ് കടന്നു വരികയില്ല.
The Lord will not come into a place where a man stands up to speak in his name and he's interested in getting money from people.
ഏതെങ്കിലും ഒരു സഭയിലെ സമൂഹത്തിൽ മീറ്റിംഗിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് തനിക്ക് പേരും പെരുമയും ഉണ്ടാക്കുവാൻ, തനിക്ക് ഹൃദയത്തിൽ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തോടെ വചനം പ്രസംഗിച്ചാൽ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കില്ല.
രണ്ടോ
മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ നീ ഉണ്ട് എന്ന് എത്ര തവണ ആവർത്തിച്ച് അവര് ഏറ്റുപറഞ്ഞാലും കർത്താവ് അവിടെ ഉണ്ടായിരിക്കും.
The Lord will not be in a meeting where a man is getting up to seek honor for himself.
തന്റെ തനിക്ക് തന്നെ ബഹുമാനം അന്വേഷിച്ചുകൊണ്ട് പേരുണ്ടാക്കാൻ എഴുന്നേറ്റ് സംസാരിക്കുന്ന ഒരിടത്ത് കർത്താവ് വരികയില്ല.
So just these few things that I mentioned eliminates most Christian meetings.
ഞാനിപ്പോൾ പറഞ്ഞതായിരിക്കുന്ന ഈ ചുരുക്കം ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കറിയാം നാം ഇന്ന് ചുറ്റുപാടും കാണുന്ന നിരവധി ക്രിസ്തീയ കൂട്ടങ്ങൾ, കൂട്ടായ്മകള്, അവയെക്കുറിച്ചെല്ലാം നാം എന്തു പറയണ്ടു? ദൈവ സാന്നിധ്യമില്ലാത്ത ഇടങ്ങൾ.
You know, the city which the Israelites called Jerusalem.
Jerusalem എന്ന് യഹൂദന്മാർ വിളിച്ചിരുന്ന ആ പട്ടണം.
Isaiah prophesied there.
യെശയ്യാവ് കൂടുതൽ സമയവും യെരുശലേമിലാണ് പ്രവചിച്ചത്.
Do you know what he said in chapter 1?
യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ 1-ാം അധ്യായത്തിൽ തുടക്കത്തിൽ ഈ പട്ടണത്തെ കുറിച്ച് യെശയ്യാവ് എന്താണ് പറഞ്ഞത്?
He doesn't call it Jerusalem.
യെരുശലേം എന്നല്ല ഈ സ്ഥലത്തെ യെശയ്യാവ് വിളിക്കുന്നത്.
All churches imagine that they are Jerusalem, they are Zion, etc. But the Lord has got some other name for it.
നിരവധി സഭകള് ഭാവനയിൽ കാണുന്നത്, അവകാശപ്പെടുന്നത് അവർ യെരുശലേമാണ്, മറ്റു ചിലർ തങ്ങൾ സിയോൻ ആണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇതൊക്കെ വെറും അവകാശവാദങ്ങളാണ്.
In Jerusalem, Isaiah prophesies like this.
യെരുശലേമിൽ നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകൻ ഈ നിലയിലാണ് പ്രവചിക്കുന്നത്.
Please listen.
ശ്രദ്ധിക്കുക.
Verse 10, chapter 1.
1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം.
Hear the word of the Lord, you rulers of Sodom.
സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾക്കുക. കേൾക്കുന്ന ആളുകള് ഒരുപക്ഷെങ്കില് യെശയ്യാവിനെ തിരുത്താൻ ശ്രമിച്ചു കാണും. സഹോദര, ഇത് നിനക്ക് പിശക് പറ്റിയതാണ്, ഇത് യെരുശലേം, യെരുശലേം നിന്നോണ്ടാണ് നീ
സംസാരിച്ചത്.
സോദോം എന്ന് പറയുന്നത് വേറൊരിടത്താ, മാത്രമല്ല ഇപ്പൊ അങ്ങനെ ഒരു പട്ടണമില്ല, അത് നശിപ്പിക്കപ്പെട്ടു.
Oh, he says, give ear to instruction, you people of Gomorrah.
സോദോമിലെ അധിപതികളോട് മാത്രമല്ല പറയുന്നത്, ഗോമോറോ ജനമേ, ഗോമോറോ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുക.
You know, tradition says they put Isaiah in a log and cut him into two.
പാരമ്പര്യം പറയുന്നത്, ചരിത്രം പറയുന്നത്, ഇതുപോലെ സംസാരിച്ച പ്രവാചകനായ യെശയ്യാവിനെ ഒരു തടിയോട് ചേർത്ത് കെട്ടിയിട്ട് ഇരിച്ചുകൊണ്ട് ഒരു പൊള്ളയായിരിക്കുന്ന തടിയുടെ ഉള്ളിൽ അവനെ കയറ്റിയിട്ട് ഈർച്ചവാൾ കൊണ്ട് രണ്ടായിട്ട് അവനെ അറുത്തു മുറിച്ചതായിട്ടാണ് പാരമ്പര്യം
പറയുന്നത്.
ഹെബ്രായർ 11-ാം അധ്യായത്തിന്റെ താഴേക്ക് ഒടുവിലേക്ക് വരുമ്പോൾ വിശ്വാസവീരന്മാരെ കുറിച്ച് പറയുന്നതിൽ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്ന് ചിലരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരുവനാണ് യെശയ്യാവ്.
യെശയ്യാവ്
ഈ പറയുന്ന നിലയിലൊക്കെ പ്രവഹിച്ചു കഴിഞ്ഞാൽ അവനെ വാളുകൊണ്ട് അറുത്ത് രണ്ടാക്കി ഇല്ലെങ്കിലേ
അത്ഭുതമുള്ളൂ.
കാലത്തെ ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാർ ആരും ജനങ്ങളുടെ പ്രീതി നേടിയവരായിരുന്നില്ല.
എവ്രി പ്രോഫറ്റ് വാസ് കോൾഡ് എ ഫാൾസ് ടീച്ചർ ആൻഡ് എ ഹെറെറ്റിക്.
ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാരെല്ലാം കള്ളപ്രവാചകന്മാരെന്നും ദുരുപദേഷ്ടാക്കളെന്നും മുദ്രകുത്തപ്പെട്ടവരായിരുന്നു. യെശയ്യാവ് മാത്രമല്ല, യെരമ്യാവ്,
ജീസസ്,
യേശു,
എവ്രിബഡി,
പൗലോസ്,
people appreciate them long after they are dead.
അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ കുറിച്ച് ആളുകൾക്ക് മതിപ്പില്ല, പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞ് അവർക്ക് വേണ്ടി കല്ലറ പണിയും അവരെ പുകഴ്ത്തി പാടും.
That's what Jesus said.
യേശു അത് തന്നെയാണ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ അവരെ മാനിക്കുന്നില്ല.
They could recognize the prophets who lived in another generation hundreds of years ago, but they couldn't recognize the prophet who was in their generation.
യേശുവിന്റെ കാലത്ത് എന്താ സംഭവിച്ചത്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകന്മാരുടെ കല്ലറകളെ പണിത് അലങ്കരിച്ചവരെ ബഹുമാനിപ്പാൻ ആഗ്രഹിച്ചവർക്ക് അവരുടെ നടുവിൽ നിന്ന പ്രവാചകന്മാരുടെ പ്രവാചകനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി.
Many people appreciate John Wesley when he was alive. They tried to kill him. The Christians tried to kill him.
ഇന്ന് ജോൺ വെസ്ലി എന്ന് പറയുന്ന ദൈവമനുഷ്യനെ ക്രിസ്തീയ സമൂഹം ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എന്നാൽ താൻ ജീവിച്ച കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലുള്ള ക്രിസ്ത്യാനികൾ ജോൺ വെസ്ലിയെ വകവരുത്തുവാൻ
ആഗ്രഹിച്ചു.
അന്ന് അറിയപ്പെട്ടിരുന്നായിരിക്കുന്ന ക്രിസ്തീയ സഭകൾ ഒന്നും തന്നെ ജോൺ വെസ്ലിയെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല, വിശുദ്ധിക്ക് വേണ്ടി നിന്ന മനുഷ്യൻ. അതുകൊണ്ട് പുറസ്ഥലങ്ങളില് പരസ്യയോഗങ്ങൾ നടത്തുവാൻ അവൻ നിർബന്ധിതനായി. അവരൊക്കെ ദൈവത്തിന്റെ സത്യം കലർപ്പില്ലാതെ സംസാരിച്ചവരാണ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം.
Ezekiel speaks a lot about the glory of God.
ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് ധാരാളമായി എസ്കേൽ സംസാരിക്കുന്നുണ്ട്.
He says how he saw the glory of the Lord and I fell at the Lord's feet.
ഈ പുസ്തകത്തിൽ അനേക തവണ യെശയ്യാവിൽ നിന്ന് നാം കേൾക്കുന്ന എസ്കേലിൽ നിന്ന് നാം കേൾക്കുന്ന എന്താണ്? ഞാൻ കർത്താവിന്റെ മഹത്വം കണ്ടു, അവന്റെ കാൽക്കൽ വീണു.
And then the Lord shows him something.
തുടർന്ന് എസ്കേൽ എന്ന് പറഞ്ഞ പ്രവാചകനെ ദൈവം ചില കാര്യങ്ങൾ കാണിക്കുകയാണ്.
He is explaining to him why the glory of God departed from the temple in Jerusalem.
യെരുശലേമിലെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും കർത്താവിന്റെ തേജസ് എന്തുകൊണ്ടാണ് വിട്ടുപോയത്, എങ്ങനെയാണ് വിട്ടുപോയതെന്ന് കാണിക്കുന്നു.
Chapter 9.
9th അധ്യായം.
He says in verse 3.
മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്.
The glory of the God of Israel went up from the cherub to the threshold, that means to the gate of the temple.
ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതിരുന്നിരുന്ന കെരൂബിൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രവേശന കവാടത്തിൽ വന്നു നിന്നു.
That's not the place for the glory of God. The glory of God was right in the middle of the most holy place.
ദൈവത്തിന്റെ തേജസ് അവിടെയല്ല നിൽക്കേണ്ടത്. നമുക്കറിയാം ദൈവത്തിന്റെ ആലയത്തിന്റെ മൂന്നാം ഭാഗമായ അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ തേജസ് വസിക്കേണ്ടത്.
It had moved out to the gate showing that I am about to leave this temple.
ദൈവത്തിന്റെ മഹത്വം അതിവിശുദ്ധ സ്ഥലത്ത് നിന്നും പുറപ്പെട്ട് ആ പ്രാകാരത്തിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അത് പറയുന്നത് തേജസ് കൂടാരത്തെ വിട്ടുപോകാനുള്ള സമയമായി.
The glory of God doesn't depart from a church overnight.
ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏതെങ്കിലും ഒരു സഭയിൽ നിന്നും ദൈവത്തിന്റെ മഹത്വം ഒറ്റ ദിവസം കൊണ്ടല്ല വിട്ടുപോകുന്നത്.
മൂവ് സ്ലോലി ടുവേർഡ്സ് ദി ഗേറ്റ്.
ആ സഭയുടെ പ്രവേശന കവാടം അല്ലെങ്കിൽ ഗേറ്റിലേക്ക് വളരെ പതുക്കെ പതുക്കെ ഇതുപോലെ തന്നെ നീങ്ങിപ്പോകും. അതിനുശേഷം അത് നിശേഷം വിട്ടുപോകുന്നു. പത്താം അധ്യായത്തിൽ അത് കാണാൻ കഴിയും.
Verse 18, the glory of God was
departed
from the gate of the temple.
പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് വെളിയിലേക്ക് പോയതായി
കാണുന്നു.
അധ്യായത്തിന്റെ 23rd വാക്യത്തിൽ തുടർന്ന് നാം എന്താണ് കാണുന്നത്?
യഹോവയുടെ
മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന്റെ കിഴക്കുള്ള പർവ്വതത്തിന്മേൽ ചെന്ന് നിന്നു. അത് ഒലിവ് മലയാണ്. അവിടെ നിന്നും ആ മഹത്വം അപ്രത്യക്ഷമാകുന്നതായി നാം കാണുന്നു. ദൈവത്തിന്റെ മഹത്വം വളരെ സാവധാനത്തിൽ അതായിരിക്കേണ്ട ഇടത്തുനിന്നും നീങ്ങി 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 പടിപടിയായിട്ട് നഷ്ടപ്പെടുന്നത് നാം കാണുന്നു.
That is how the glory of God has moved away from some of the great churches that God himself started in Kerala and all nearly a century ago.
ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുൻപ് കേരളത്തില് വിവിധയിടങ്ങളില് ദൈവത്തിന്റെ മഹത്വത്തിൽ തുടങ്ങിയതായിരിക്കുന്ന ആ വലിയ മുന്നേറ്റങ്ങള് ആ സഭകളിലെ സമൂഹങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം ഈ നിലയിൽ പടിപടിയായിട്ടാണ് നഷ്ടപ്പെട്ടു പോയത്.
എന്നാൽ
ഇന്ന് സമാഗമന കൂടാരം അവിടെയുണ്ട്, അതിന്റെ കോലം അവിടെ ഉണ്ട്, ഒരു മാറ്റവും വന്നിട്ടില്ല, പക്ഷേ ദൈവത്തിന്റെ മഹത്വം മാത്രം വിട്ടുപോയിരിക്കുന്നു.
You look at it, it's the same shape, the same tabernacle, the same tent, the only thing missing is the glory.
സമാഗമന കൂടാരം അവിടെ തന്നെ ഉണ്ട്, അതിന്റെ ഷേപ്പിന് രൂപത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല, ഉപദേശങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല, പക്ഷേ ദൈവത്തിന്റെ തേജസ് മഹത്വം മാത്രം കാണാനില്ല.
Temple was there.
ആ യഹോവയുടെ ആലയം എന്ന് പറഞ്ഞത് എസെക്കിയേലിന്റെ പ്രവചനത്തിൽ തന്നെ കാണുന്നു, ആലയം അവിടെ തന്നെ ഉണ്ട്.
Glory had departed.
ദൈവത്തിന്റെ മഹത്വം മാത്രമാണ് വിട്ടുപോയത്.
But Israel was not worried about it.
എന്നാൽ ഇസ്രായേൽ അതിനെക്കുറിച്ച് ഒട്ടുമേ ഗൗനിച്ചില്ല.
They kept on with their services and their offerings and everything, even though the glory is not there.
ദൈവത്തിന്റെ മഹത്വം വിട്ടുപോയതിനു ശേഷവും യഹൂദന്മാർ അവന്റെ ദേവാലയത്തില് ദൈവം തന്നെ വിധിച്ചിരുന്നായിരിക്കുന്ന യാഗങ്ങൾ അർപ്പിക്കുകയും ആരാധനയും ധൂപകലശവും ഇതൊക്കെ അവർ തുടർന്നു.
Think of the time when Jesus was crucified outside the gates of Jerusalem.
യെരുശലേമിന്റെ വെളിയിൽ കർത്താവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സന്ദർഭം നിങ്ങൾ ഓർക്കുക.
What did they do the next day?
അടുത്ത ദിവസം യെരുശലേം ദേവാലയത്തിൽ എന്താണ് നടന്നത്?
They went into the Sabbath day in the temple and began to continue with their offerings because they were worshiping God.
അടുത്ത ശബ്ബത്ത് ദിവസം പതിവുപോലെ ദൈവപുത്രനെ ക്രൂശിച്ചതിനു ശേഷവും അവർ ദേവാലയത്തിൽ ചെന്ന് അവര് യാഗങ്ങൾ അർപ്പിച്ച് പരിപാടികൾ തുടർന്നു.
Glory of God is outside on a cross on Calvary's hill. There was no glory in the temple there.
യെരുശലേം ദേവാലയത്തിൽ ദൈവത്തിന്റെ മഹത്വം ഒട്ടും ശേഷിച്ചിരുന്നില്ല. ദൈവത്തിന്റെ മഹത്വമായവൻ ദൈവപുത്രൻ യെരുശലേമിന്റെ വെളിയിൽ ഒരു മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ യെരുശലേമിൽ ശുശ്രൂഷകൾ തുടരുകയാണ്.
It is the same today.
ഇന്നും നിർഭാഗ്യവശാൽ ക്രിസ്തീയ സമൂഹങ്ങൾ ഇത് തന്നെയാണ്
നടക്കുന്നത്.
ഒരു ദിവസം കൊണ്ടല്ല നഷ്ടമായത്, ക്രമേണ അശ്രദ്ധ കൊണ്ട് ദൈവത്തോടുള്ള അനുസരണക്കുറവ് കൊണ്ട് ഈ തേജസ് ക്രമേണ നഷ്ടമായി, തികച്ചും ഇന്ന്
അപ്രത്യക്ഷമായിരിക്കും.
ഒരു വലിയ ആകർഷണീയമായിരിക്കുന്ന ഒരു വലിയ ആരാധനാ മന്ദിരമുള്ളതുകൊണ്ട് ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് ആളുകൾ ധരിക്കുന്നത്.
To Israel at the birth of Jesus.
യഹൂദന്മാരുടെ രാജാവിന്റെ ജനനം അന്വേഷിച്ച് കിഴക്ക് നിന്ന് വന്നതായിരിക്കുന്ന വിദ്വാൻമാരെ കുറിച്ച് നമുക്കറിയാം.
What did they follow?
അവര് എന്തിനെ കണ്ടുകൊണ്ടാണ് യാത്ര പുറപ്പെട്ടത്?
They saw the star.
അവന്റെ നക്ഷത്രം അവര് കണ്ടിട്ടാണ് കിഴക്ക് നിന്ന് പുറപ്പെട്ടത്.
Followed.
ആ നക്ഷത്രത്തെ പിന്തുടർന്ന് അവർ ദീർഘനാളുകൾ സഞ്ചരിച്ചു.
That star was a picture of the word of God.
ആ നക്ഷത്രം അവർക്ക് വേണ്ടി ദൈവം ഉദിപ്പിച്ച നക്ഷത്രം ദൈവ വചനത്തിന്റെ ഒരു ചിത്രമാണ്.
I think they could only travel at night because they couldn't see the star during the day.
ഞാൻ വിചാരിക്കുന്ന പകൽ സമയത്ത് ഈ നക്ഷത്രം ദൃശ്യമല്ലാത്തതുകൊണ്ട് രാത്രികാലങ്ങൾ മാത്രമായിരിക്കും അവർ യാത്ര ചെയ്ത് പകൽ വിശ്രമിച്ചു കാണും.
And they followed the star.
അവര് നക്ഷത്രം പോകുന്ന ദിശയെ പിന്തുടർന്ന് അവർ യാത്ര പോകുകയാണ്. നൂറുകണക്കിന് മൈലുകൾ അവർ പിന്നിട്ടു.
The star finally brought them to Jerusalem.
ആ നക്ഷത്രമാണ് ഒടുവിൽ അവരെ യെരുശലേം പട്ടണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ പകൽ സമയമായി എന്ന് വിചാരിക്കുക, നക്ഷത്രം ഇപ്പോൾ ദൃശ്യമല്ല. അവര് ചിന്തിച്ചു കാണും, ഇപ്പോൾ ഇനിയും നക്ഷത്രത്തിന്റെ ആവശ്യമില്ലല്ലോ, യെരുശലേമിൽ എത്തിയല്ലോ.
കിങ് ഓഫ് ദ ജൂസ്, വേർ വിൽ ദ കിങ് ഓഫ് ദ ജൂസ് ബി ബോൺ?
യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെയാണല്ലോ അവർ അന്വേഷിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവ്, രാജകുമാരൻ എവിടെയാ ജനിക്കാൻ സാധ്യതയുള്ളത്?
താങ്ക് യു സ്റ്റാർ ഫോർ ഹെൽപ്പിംഗ് അസ്, നൗ വി നോ ഔർ വേ.
അവര് ഹൃദയത്തിൽ പറഞ്ഞു കാണും, ഇതുവരെ ഞങ്ങളെ നയിച്ച് സഹായിച്ചു കൊണ്ടുവന്ന നക്ഷത്രമേ നന്ദി, ഗുഡ് ബൈ, ഇനി ഞങ്ങള് ശിശുവിനെ കാണട്ടെ.
This is how people have left the word of God at a certain point and decided to follow it.
ദൈവത്തിന്റെ വചനം കൃത്യമായി പിന്തുടർന്ന് ദീർഘനാളുകൾ മുൻപോട്ട് ക്രിസ്ത്യ ജീവിതത്തിൽ വന്ന പലരും അതിനോട് യാത്ര പറഞ്ഞ് അവരുടെ സ്വന്തം ചിന്തകളിലേക്ക് തിരിയുന്നത് ഇതുപോലെയാണ്.
The king of the Jews must be born in the palace.
കാരണം അവർക്ക് ഉറപ്പായിരുന്നു യഹൂദന്മാരുടെ രാജാവായിരിക്കുന്ന കുമാരൻ രാജകൊട്ടാരത്തിലാണ്
ജനിക്കുന്നത്.
അവര് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്നു, ഹെരോദാവിന് അതിനെക്കുറിച്ച് യാതൊരു
വിവരവും.
അതുകൊണ്ട് ഹെരോദാവ് എന്ത് ചെയ്തു, തന്റെ പുരോഹിതന്മാരെ വിളിച്ചു. അവർക്ക് പഴയ നിയമ തിരുവെഴുത്തുകളൊക്കെ
നന്നായിട്ട്.
അപ്പോൾ യെരുശലേമിലുള്ളതായിരിക്കുന്ന പുരോഹിതന്മാർ പറഞ്ഞു, തിരുവചനം അറിയാവുന്നവർ പറഞ്ഞു, മീഖാ പ്രവചനം വായിച്ചിട്ടുള്ളവർ പറഞ്ഞു, ഇവിടെ എഴുതിയിരിക്കുന്നു യഹൂദന്മാർക്ക് ഉദിക്കുവാനുള്ള നക്ഷത്രം ബേത്ലഹേമിലാണ് ജനിക്കാൻ
പോകുന്നത്.
ഇവരാരെങ്കിലും ബേത്ലഹേമിൽ പോകാൻ താല്പര്യമുണ്ടോ അവർക്ക്? ഇല്ല.
ദൈവപുത്രൻ
അവിടെ ജനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പോലും ഇവർക്ക് അജ്ഞാതമാണ്.
that was the one place where these wise men became foolish.
ജ്ഞാനികൾ എന്ന വിദ്വാൻമാർ എന്ന് നാം ഇന്നും വിളിക്കുന്ന ആ പുരുഷന്മാർ ഘോഷന്മാരായി തീർന്ന ഇടം ഇതാണ്.
And that is where wise Christians become foolish when they stop following the word of God at some point and say we have to modify it now for the present generation or the present time.
ജ്ഞാനികളായിരിക്കുന്ന ആ ദൈവമക്കൾ ക്രിസ്ത്യാനികളെ ഘോഷന്മാരായി തീരുന്ന ഇടം എവിടെയാണെന്ന് ഞാൻ പറയട്ടെ. അവിടം വരെ ദൈവവചനം അനുസരിച്ച് വന്നിട്ട് അവർ ചിന്തിക്കുകയാണ് ഈ കാലഘട്ടത്തിന് വേണ്ടി ഈ തലമുറയ്ക്ക് വേണ്ടി കൃത്യമായി ദൈവവചനം പറഞ്ഞ ശരിയാകത്തിൽ അതിനെ അല്പം ഒന്ന് ഭേദപ്പെടുത്താം എന്ന്
ചിന്തിക്കുന്നുണ്ട്.
ഒരു രാജാവിന് വേണ്ടി രാജോചിതമായിരിക്കുന്ന ഒരു വലിയ കൊട്ടാരം അവർ പടുത്തുയർത്തുന്നു സഭ എന്നുള്ള പേരിൽ, എന്നാൽ രാജാവ് മാത്രം അവിടെ ഇല്ല. രാജകുമാരൻ എവിടെയാണെന്നറിയാമോ? അവൻ ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ്. ഇന്നും ദുഃഖകരമായ കാര്യം ഇത് തന്നെയാണ്
സംഭവിക്കുന്നത്.
ഈ വലിയ വലിയ പ്രസ്ഥാനങ്ങളിൽ, വലിയ വലിയ കൊട്ടാരങ്ങളിൽ, ആരാധനാലയങ്ങളിൽ നിങ്ങൾക്ക് യേശുവിന്റെ സാന്നിധ്യം പലപ്പോഴും കാണാൻ
കഴിയുകയില്ല.
ഹൃദയത്തിന്റെ എളിമയിലും ലാളിത്യത്തിലും അഞ്ചോ ആറോ പേരായിരിക്കാം ഒരു ചെറിയയിടത്ത്, അറിയപ്പെടാത്ത ഇടത്ത് കൂടുന്നിടത്ത് മിക്കപ്പോഴും യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ
കഴിയും.
നിങ്ങൾ ചോദിക്കുമായിരിക്കും, അറിയപ്പെടാതെ ഏതെങ്കിലും ഒരു കോണിൽ അങ്ങനെ ഒരു സമൂഹം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ വചനമാകുന്ന നക്ഷത്രത്തെ നിങ്ങൾ പിന്തുടരുക, സ്വന്തം ബുദ്ധിയിൽ ഊന്നാതിരിക്കുക.
Like the wise men, I also sought the king of the Jews for many years.
ഈ കിഴക്കിൽ നിന്ന് വന്ന വിദ്വാൻമാരെ പോലെ ഈ നിൽക്കുന്ന ഞാനും നിരവധി വർഷങ്ങൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ചവനാണ്.
From the time I was born again 48 years ago I sought for the New Testament church.
48 വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും അനുഭവം ഉണ്ടായ ആ സമയം മുതൽ പുതിയ നിയമ ഒരു സഭ എന്താണ്, എങ്ങനെയുള്ളതാണ്, അത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു.
Like the disciples of John the Baptist asked Jesus, I asked him, Lord, where do you dwell? Show me.
നവയോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നൊരിക്കൽ ചോദിച്ചില്ലേ, ഗുരു നീ എവിടെയാണ് പാർക്കുന്നത്? അതുപോലെ ഞാനും ചോദിച്ചു, കർത്താവേ നിന്റെ സാന്നിധ്യമുള്ള നീ പാർക്കുന്ന സഭ ഏതാണ്?
Like the bride asked in the Song of Solomon, tell me where do you should take care of your flock.
ഉത്തമഗീതങ്ങളിൽ ആ ശൂനേങ്കാരത്തെ ചോദിക്കുന്നത് പോലെ ഞാനും ചോദിച്ചു, എന്റെ പ്രാണപ്രിയ നീ നിന്റെ ആടുകളെ മേയിക്കുന്നത് എവിടെയാണ്?
Took me 16 years to find it.
അവനായിരിക്കുന്ന ഇടം കണ്ടെത്തുവാൻ എനിക്ക് ഒന്നോ രണ്ടോ അല്ല 16
വർഷമെടുത്തു.
ഞാൻ വിചാരിക്കുന്നത് കിഴക്കിൽ നിന്ന് വന്ന വിദ്വാൻമാരെക്കാൾ അധിക ദൂരം ഞാൻ യാത്ര ചെയ്തു. ഒരു കൊട്ടാരത്തിലായിരുന്നില്ല ഞാൻ ഈ രാജകുമാരനെ കണ്ടെത്തിയത്. ഒരുമിച്ച് കൂടുവാൻ ഏക മനസ്സിൽ ഹൃദയത്തിന്റെ എളിമയിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ചുരുക്കം പേരുടെ ഒരു സമൂഹത്തിലാണ് ഞാൻ അവന്റെ സാന്നിധ്യം അറിഞ്ഞത്. രാത്രി വന്നപ്പോൾ വീണ്ടും നക്ഷത്രം പ്രത്യക്ഷമായി. ജ്ഞാനികൾ അവരുടെ ഘോഷത്വം സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് നക്ഷത്രത്തെ വീണ്ടും അനുഗമിച്ചു. ദൈവത്തിന്റെ വചനമാകുന്ന ആ നക്ഷത്രം അവരെ ദൈവത്തിന്റെ പുത്രൻ കിടക്കുന്ന ഇടത്തേക്ക് നയിച്ചു.
You remember when Jesus was born, the first people who were told about it were shepherds.
ദൈവപുത്രൻ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ ഈ സദ്വർത്തമാനം ആദ്യം അറിയിച്ചത് ആരോടാണെന്ന് അറിയാമോ? വെളിം പ്രദേശത്ത് ആടുകളെ മേയിച്ചുകൊണ്ട് നിന്ന ഇടയന്മാരോട്.
These were not Bible school professors or people with Bible school degrees.
ഇടയന്മാരുടെ യോഗ്യത നിങ്ങൾക്കറിയാമല്ലോ, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർക്ക് ഡിഗ്രി ഉള്ളത്? പാവപ്പെട്ട അക്ഷരാഭ്യാസമില്ലാത്ത ആട്ടിടയന്മാരാണ് ആദ്യം ഈ സുവിശേഷം. ഒരുപക്ഷെങ്കിൽ സ്കൂൾ ഫൈനൽ പോലും പാസ്സായിട്ടില്ലാത്ത വെറും സാധാരണ. എന്നാൽ ദൈവഭയമുള്ള വ്യക്തികളായിരുന്നു അവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാനത്
പറയുന്നത്?
ദൂതൻ അവരോട് ഈ സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഒഴിയൊഴിവൊന്നും പറഞ്ഞില്ല, രാത്രിയുടെ തണുപ്പിനെ അവർ ന്യായം പറഞ്ഞില്ല, ഉടനെ പുറപ്പെട്ട് അവനെ കണ്ടു.
So many babies are born that night, how to find out which is Jesus?
അന്ന് രാത്രിയിൽ തന്നെ എത്ര കുഞ്ഞുങ്ങൾ പിറന്നു കാണും, യേശുവിനെ എങ്ങനെ കണ്ടെത്തുന്നത്, ഇതൊന്നും അവർ ചോദിച്ചില്ല.
He didn't have a halo on his head like you see in these Roman Catholic pictures.
നമ്മൾ പല ചിത്രങ്ങളിലും കാണുന്നത് പോലെ ഉണ്ണി ഈശോയ്ക്കും പ്രായമായ ഈശോയ്ക്കും ഒന്നും തലയില് പ്രഭാവലയം ഒന്നുമില്ലായിരുന്നു.
He looked just like any other baby.
ആ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയാൽ ഞാനും നിങ്ങളും നോക്കിയാലും മറ്റേതൊരു ശിശുവിനെ പോലെ
മാത്രമാണ്.
എന്നാൽ അവനെ കണ്ടെത്തുവാൻ ഒരു അടയാളം ദൂതന്മാർ ഇവർക്ക് നൽകിയിരുന്നു. അവനെ പടന്തുണി ചുറ്റി, ശീലകൾ ചുറ്റി
അവൻ ആവശ്യപ്പെട്ടു.
കുഞ്ഞിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പടന്തുണി ചുറ്റി ആയിരിക്കാം അവരെ കിടത്തിയിരിക്കുന്നത്.
This one will be in swaddling clothes in a cow shed. That is special.
പടന്തുണി ചുറ്റി വീട്ടിൽ കിടത്തിയിരിക്കുന്നല്ല പറഞ്ഞത്, കാലിത്തൊഴുത്തില് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും.
യു ഗോ ആൻഡ് യു ലുക്ക് ഫോർ ദ കൗ ഷെഡ്. ദാറ്റ്സ് വൈ യു ഫൈൻഡ് ജീസസ്.
അവിടെ ദൂതന്മാർക്ക് ലഭിച്ച നിർദ്ദേശം ഇതാണ്, കാലിത്തൊഴുത്ത് പശുത്തൊഴുത്ത് അന്വേഷിച്ച് നിങ്ങൾ. അതുകൊണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു യെരുശലേം ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത്
അവരന്വേഷിച്ചു.
ഞാൻ വിചാരിക്കുന്നു കിഴക്ക് നിന്ന് ബഹുദൂരം താണ്ടി വന്ന വിദ്വാൻമാരെക്കാൾ വിദ്വാൻമാരായിരുന്നു ഈ എളിയ
ഇടയന്മാർ.
അവരുടെ യുക്തി അവർ ഉപയോഗിച്ചില്ല, ദൈവത്തിന്റെ പുത്രന് കാലിത്തൊഴുത്തിൽ പിറക്കുകയോ അസംബന്ധം എന്നൊന്നും അവർ പറഞ്ഞില്ല. ഇതിൽ നിന്നെല്ലാം ഞാൻ പഠിച്ച ഒരു കാര്യം ഞാൻ പറയാം.
God will lead you to the place where he is if he sees in your heart a great desire to have his best.
ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന, ഒരുക്കിയിരിക്കുന്ന ഏറ്റവും മെച്ചമായതാണ് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നെന്ന് വരികിൽ ഉറപ്പാണ് ദൈവം തന്നെ നിങ്ങളെ അവിടെ എത്തിക്കും.
But if God sees that in your heart you don't desire his best,
ദൈവത്തിന്റെ ഏറ്റവും ഉത്തമമായതല്ല നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ദൈവം കണ്ടുകഴിഞ്ഞാൽ,
യു വിൽ എൻഡ് അപ്പ് ഇൻ സം പാലസ് വിത്ത് സം ഹെറോഡ് ആൻഡ് സം സ്ക്രൈബ്സ്.
നിങ്ങൾ എവിടെയായിരിക്കും അവസാനം വിദ്വാൻമാരെ പോലെ എത്തുന്നതെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരു കൊട്ടാരത്തില്, ഏതെങ്കിലും ഒരു ഹെരോദാവിന്റെ അധീനതയില് നിങ്ങൾ അവസാനം ചെന്നുവിടും.